السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക അഖീദ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശദീകരിച്ച അടിസ്ഥാനങ്ങൾ അവയെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കുകയാണ് ഈ ദർസുകളിൽ നാം ചെയ്തു വന്നത്. കഴിഞ്ഞ ദർസിൽ, അതിനു മുൻപുള്ള ദർസിലുമായി എന്താണ് സിഹർ, എന്താണ് സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, സിഹർ ബാധിച്ചു കഴിഞ്ഞാലുള്ള ചികിത്സ എങ്ങനെയാണ്, ഇങ്ങനെ ചില വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ആഴ്ച സിഹറുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന, അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ, സിഹറും അതല്ലാത്തതുമായ രോഗങ്ങൾ, അവയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇസ്ലാമിൽ മന്ത്രങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, എന്താണ് ഇസ്ലാമിലെ അനുവദിക്കപ്പെട്ട മന്ത്രം, എന്താണ് അനുവദിക്കപ്പെടാത്ത മന്ത്രങ്ങൾ, അതിൻ്റെ രൂപങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇനി നമ്മൾ എടുക്കുന്ന അധ്യായത്തിൻ്റെ പേര് അർറുഖ എന്നാണ്. അർറുഖ എന്ന വാക്ക് റുഖിയത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാണ്. റുഖ എന്നാൽ മന്ത്രങ്ങൾ. എന്തിനാണ് മന്ത്രം എന്ന് പറയുക? പണ്ഡിതന്മാർ പറഞ്ഞു, എന്തെങ്കിലും നന്മ ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ, ഏതെങ്കിലും തിന്മ ഒഴിഞ്ഞുപോകണമെന്ന ഉദ്ദേശത്തിൽ ചൊല്ലുന്ന ചില പ്രത്യേക വാക്കുകളും പ്രയോഗങ്ങളുമാണ് മന്ത്രങ്ങൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അർറുഖിയത്തു അൽഫാദുൻ തുഖാലു വ തുഖ്റഉ. റുഖിയ എന്നാൽ ചില വാക്കുകളാണ്. ആ വാക്കുകൾ പറയുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നു. ബിഖസ്ദി ദഫ്ഇൽ ബലാ, എന്തെങ്കിലും ഉപദ്രവം തടുക്കുന്നതിനു വേണ്ടി. മകന് കണ്ണീർ തട്ടുമോ എന്ന് പേടിയുണ്ട്. അപ്പൊ മകനെ അടുത്ത് വിളിച്ച് അവന് മന്ത്രിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് മന്ത്രിക്കുന്നത്? ചില വാക്കുകൾ ചൊല്ലി അവന് തടവിക്കൊടുക്കുകയോ, അല്ലെങ്കിൽ അവന് അടുത്ത് നിർത്തി അവന് കേൾക്കുന്ന രൂപത്തിൽ ആ വാക്കുകൾ ഉച്ചരിക്കുകയോ ചെയ്യുന്നു. ലിഖസ്ദി ദഫ്ഇൽ ബലാഇ ഖബ്ല നുസൂലിഹി ഔ റഫ്ഇഹി ബഅദ നുസൂലിഹി. അതല്ലെങ്കിൽ രോഗം ബാധിച്ചതിന് ശേഷം ആ രോഗം നീക്കുന്നതിനു വേണ്ടി. പനി വന്നിരിക്കുകയാണ് കുട്ടിക്ക്, അപ്പോൾ മോനെ മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടി മോനെ അടുത്ത് വരുത്തി ചില വാക്കുകൾ നമ്മൾ പറയുന്നു. ഇത് ഇസ്ലാമികമായി അനുവദിക്കപ്പെടണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഇസ്ലാമികമല്ലാത്ത മന്ത്രങ്ങൾക്ക് ചില അടയാളങ്ങളും രൂപങ്ങളുമുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള കാലഘട്ടമാണിത്. കാരണം ഏത് വിഷയങ്ങളിലും എന്ന പോലെ മന്ത്രത്തിന്റെ വിഷയത്തിലും സമൂഹം രണ്ട് ഭാഗമായി ഭിന്നിച്ചു പോയതായി കാണാം. രണ്ട് തരത്തിൽ മന്ത്രത്തിന്റെ കാര്യത്തിൽ ആളുകൾക്ക് പിഴവുകൾ സംഭവിച്ചതായി കാണാൻ സാധിക്കും. അൽ അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മന്ത്രവും സിഹറു ബാധയും മറ്റുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, لقد أنكر بعض المعاصرين عقيدة مس الشيطان للإنس مسا حقيقيا. പിശാച് മനുഷ്യനെ ബാധിക്കുമെന്ന ഇസ്ലാമിലെ വിശ്വാസം ആധുനികരായ ചിലർ നിഷേധിച്ചിട്ടുണ്ട്. واشتط آخرون, എന്നാൽ മറ്റൊരു വിഭാഗം ഈ വിഷയത്തിൽ അതിരുകവിഞ്ഞിട്ടുമുണ്ട്. فاستغلوا هذه العقيدة الصحيحة وَأَلْحَقُوا بِهَا مَا لَيْسَ مِنْهَا مِمَّا غَيَّرَ حَقِيقَتَهَا وَسَاعَدُوا بِذَلِكَ الْمُنْكِرِينَ لَهَا. മറ്റൊരു വിഭാഗം ഈ വിഷയത്തിൽ അതിരുക വീകയും ഇസ്ലാമിലെ ശരിയായ ഈ വിശ്വാസം, അതായത് പിശാജ് ബാധിക്കും സിഹറു ബാധിക്കും, ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങൾ അവ മുതലെടുക്കുകയും ആ വിശ്വാസ കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പലജാതി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ഈ വിശ്വാസം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിൽ നിന്ന് മാറ്റി അതിന്റെ ചിത്രങ്ങൾ വ്യത്യാസപ്പെടുത്തി ജനങ്ങൾക്കു മുൻപിൽ അവതരിപ്പിക്കുകയും ജനങ്ങളെ ഇതിലൂടെ കബളിപ്പിക്കുകയും ചെയ്തതായി കാണാം. വസാഅദു ബിദാലിക്കൽ മുൻകിരീന ലഹ, അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സഹായിച്ചത് ജിന്ന്, ഷെയ്ത്താന്, സിഹ്ർ, പിശാചുബാധ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്നവരെയാണ്. സിഹ്റിനെ നിഷേധിക്കുന്നവർ പറയും, കണ്ടില്ലേ ഈ ആളുകൾ, ഇവർ കാട്ടിക്കൂട്ടുന്ന അന്ധവിശ്വാസങ്ങളിലേക്കാണ് നിങ്ങൾ ഇതിലൂടെ ജനങ്ങളെ നയിക്കുന്നത് എന്ന് യഥാർത്ഥ വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നവരെ ചൂണ്ടി അവർ പറയും. രണ്ടു വിഭാഗവും ഈ വിഷയത്തിൽ മധ്യമ നിലപാട് സ്വീകരിച്ചവരെ ആക്ഷേപിക്കുന്നതായി കാണാം. ജിന്നിനെയും സിഹറിനെയും നിഷേധിക്കുന്നവർ അവർ പറയും, നിങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. മന്ത്രത്തിൽ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നവർ, ഷിർക്കിന്റെ വഴികൾ തുറന്നു വെച്ചവർ അവർ പറയും, നിങ്ങൾക്ക് ജിന്നുമില്ല, സിഹറുമില്ല, ഇസ്ലാമിന്റെ അഖീദയുമില്ല. യഥാർത്ഥത്തിൽ ഇതിന് രണ്ടിനുമിടയിലാണ് കാര്യമുള്ളത്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വത്തഖദൂഹ വസീലത്തൻ ലിജംഇ നാസി ഹൗലഹും, അങ്ങനെ പിശാചുബാധ, ഇത്തരം വിഷയങ്ങൾ, സിഹർ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങളെ തങ്ങളുടെ കൂടെ കൂട്ടുന്നതിനു വേണ്ടി, തങ്ങൾക്ക് ചുറ്റും ഒരുമിപ്പിച്ചു കൂട്ടുന്നതിനു വേണ്ടി ചിലർ മുതലെടുക്കാൻ തുടങ്ങി. ലിസ്തിഖ്റാജിൽ ജിന്നി മിൻ സുദൂരിഹിം ബിസഅമിഹിം, അവരുടെ വാദപ്രകാരം അവർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിശാചിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. പിശാചി ബാധിച്ച ആളുകളെ ചികിത്സിക്കുക എന്ന പേരിൽ പലജാതി പുത്തൻ വിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ കടത്തിക്കൂട്ടുകയും അള്ളാഹുവിന്റെ കിതാബിലോ റസൂലുള്ളയുടെ സുന്നത്തിലോ സലഫുകളുടെ മാതൃകയിലോ യാതൊരു അടിസ്ഥാനവും കാണാത്ത വഴികൾ ഈ വിഷയത്തിൽ തുറന്നു വെക്കുകയും അങ്ങനെ ജനങ്ങളെ ഇതിലൂടെ ആളുകളെ അവരെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുന്ന സ്വഭാവം കടന്നു വരികയും ചെയ്തു. വജഅലൂഹ മിഹ്നതല്ലഹും, അങ്ങനെ പിശാചുബാധ ഒഴിപ്പിക്കുക, സിഹ്ർ, അത് ചികിത്സിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തങ്ങളുടെ തൊഴിലാക്കി മാറ്റിയിരിക്കുന്നു. ലിഅക്ലി അംവാലി നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പാദ്യം അന്യായമായി ഭക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവർ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഹത്താ സാറ ബഅദുഹും മിൻ കിബാരിൽ അഗ്നിയ, അങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ട് മാത്രം ചില ആളുകൾ വലിയ വലിയ നാട്ടിലെ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന അവസ്ഥയിലായി. ഒരു ചികിത്സക്ക്, ഒരു സിറ്റിംഗിന്, ഒരു മണിക്കൂർ ഇരിക്കുന്നതിന് 10,000 രൂപ, 15,000 രൂപ. രോഗം ചികിത്സിക്കാൻ വേണ്ടി നീ എന്റെ അടുത്ത് വന്ന് ഇരിക്കണമെങ്കിൽ തന്നെ നീ ഇത്ര ഇത്ര പൈസ വെക്കണം, ചികിത്സിച്ചു മാറിയാൽ ഇത്ര ഇത്ര പൈസ തരണം. ഇങ്ങനെ വലിയ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള മാർഗമായി ഇത്തരം വഴികൾ അവർ മുതലെടുക്കാൻ തുടങ്ങി. വൽഹഖു ദായിഉൻ ബൈന ഹൗലാഇൽ മുബ്തിനീൻ വഉലൈകൽ മുൻകരീൻ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള സത്യം അതിരുകവിഞ്ഞ അക്കൂട്ടർക്കും
വിഷയങ്ങളെ നിഷേധിക്കുന്ന ഇക്കൂട്ടർക്കും ഇടയിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സിഹറിനെ നിഷേധിക്കുന്നവർക്ക് മറുപടി പറഞ്ഞു പറഞ്ഞ് ആ വിഷയത്തിൽ അതിര് കവിയുന്നവരിലേക്ക് എത്താനും പാടില്ല. റുഖയെ അംഗീകരിക്കുന്ന റുഖയയുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ ആളുകൾ അവരെ എതിർത്തുകൊണ്ട് സിഹറിനെ നിഷേധിക്കുന്നവർക്കൊപ്പം എത്താനും പാടില്ല. രണ്ടിനുമിടയിലുള്ള മധ്യമ മാർഗം ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ യാതൊരാളുടെയും ആക്ഷേപങ്ങൾ നമ്മൾ ഭയക്കാൻ പാടില്ല. അപ്പോൾ സഹോദരങ്ങളെ, റുഖിയ മന്ത്രമെന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മന്ത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മന്ത്രിക്കേണ്ട രൂപങ്ങൾ അവിടുന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ മന്ത്രങ്ങളും അവിടുന്ന് അനുവദിച്ചു തന്നിട്ടില്ല. മന്ത്രത്തിന്റെ വാതിൽ അവിടുന്ന് തുറന്ന് മലർക്കെ തുറന്നിട്ടിട്ടില്ല. മറിച്ച് മന്ത്രിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനങ്ങളും ചില നിബന്ധനകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ പുസ്തകത്തിൽ കാണാം, അർറുഖ ഹിയൽ ഉദതു ലതി യുഅവദു ബിഹാ മിനൽ കലാം. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവ തടുക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ചില രക്ഷാ പ്രയോഗങ്ങളാണ്, രക്ഷാവാക്കുകളാണ് മന്ത്രങ്ങൾ. ഫഹിയ തൻഖസിമു ഇലാ ഖിസ്മൈൻ, റുഖിയ രണ്ട് രൂപത്തിലുണ്ട്. അൽ അവ്വലു അർറുഖിയത്തു ശർഇയ്യ, ഒന്നാമത്തേത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട റുഖിയയാണ്. അതിനാണ് അർറുഖിയത്തു ശർഇയ്യ എന്ന് പറയുന്നത്, ശർഇയായ റുഖിയ. രണ്ടാമത്തേത് അസാനി അർറുഖിയത്തുൽ മംനൂഅ, വിലക്കപ്പെട്ട റുഖിയ, നിരോധിക്കപ്പെട്ട റുഖിയ. ഇത് കഴിഞ്ഞ തവണയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശഹറിന്റെ ചികിത്സയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നുഷറ രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന് അനുവദിക്കപ്പെട്ട നുഷറയാണ്, രണ്ട് നിരോധിക്കപ്പെട്ട അള്ളാഹുവും റസൂലും വിലക്കിയ രൂപങ്ങളിലുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മന്ത്രവും. മന്ത്രം അനുവദിക്കപ്പെട്ട അവസ്ഥകളുണ്ട്, നിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട അവസ്ഥകളുമുണ്ട്. ഈ രണ്ട് അവസ്ഥകളും മന്ത്രത്തിനുണ്ട്. ശരി, അനുവദിക്കപ്പെട്ട റുഖിയ, അനുവദിക്കപ്പെട്ട മന്ത്രം, എന്താണതിന്റെ നിബന്ധനകൾ, എന്താണ് അതിന്റെ രൂപം? പണ്ഡിതന്മാർ വിശദീകരിച്ച ഇബ്നു ഹജർ, അൽ ഖത്താബി ഇങ്ങനെ തുടങ്ങി മുൻഗാമികളും പിൽക്കാലക്കാരുമായ അനേകം പണ്ഡിതന്മാർ അവർ ഓർമ്മപ്പെടുത്തിയ റുഖിയയുടെ ഷർത്തുകൾ അഞ്ച് കാര്യങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വഹിയ മജ്തമഅത് ഫീഹി ഖംസതു ഷുറൂത്ത്, അഞ്ച് നിബന്ധനകൾ ഒത്തുവന്ന മന്ത്രങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളാണ്. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. ഈ അഞ്ച് നിബന്ധനകൾ റുഖിയയിലുണ്ടോ, ആ റുഖിയ അനുവദിക്കപ്പെട്ടതാണ്. ഈ അഞ്ച് നിബന്ധനകളിൽ ഏതെങ്കിലും ഇല്ലാതെയായാൽ ആ റുഖിയ ഒന്നല്ലെങ്കിൽ ശിർക്കായിരിക്കും, അല്ലെങ്കിൽ ശിർക്കുൻ അസ്ഗറായിരിക്കും, അല്ലെങ്കിൽ ഹറാമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിലൊന്നും നമ്മൾ പെടാൻ പാടില്ല. ഷിർക്കുൻ അക്ബറിലേക്ക് പോകാൻ പാടില്ല. വലിയ ഷിർക്കിൽ അകപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സ്ഥിതിയിലേക്ക് ആകരുത്. ചെറിയ ഷിർക്കിൽ അകപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ വക്കത്തെത്താൻ പാടില്ല. ഹറാമിലേക്ക് വീണുപോയി അള്ളാഹുവിന്റെ ശിക്ഷ അത് അർഹതപ്പെടുത്തുന്ന അവസ്ഥയിലും എത്താൻ പാടില്ല. മറിച്ച് റുഖിയയുടെ കാര്യത്തിൽ പണ്ഡിതന്മാർ നിശ്ചയിച്ച അതിർവരമ്പുകൾക്കുള്ളിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. എന്തെല്ലാമാണ് ആ നിബന്ധനകൾ? ഒന്നാമത്തെ നിബന്ധന അൽ ഔവൽ أن تكون بكلام الله أو بأسمائه وصفاته. ഒന്നാമത്തെ നിബന്ധന മന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായിരിക്കണം, അല്ലാഹുവിന്റെ സംസാരമായിരിക്കണം, ഖുർആനായിരിക്കണം. أو بأسمائه وصفاته, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ നാമങ്ങളോ അവന്റെ വിശേഷണങ്ങളോ ആയിരിക്കണം. ഒരാളെ മന്ത്രിക്കാൻ അടുത്ത് വിളിച്ചിട്ട് മന്ത്രിക്കുന്ന സമയത്ത് ഖുർആൻ കൊണ്ടാണ് മന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാകളോ സിഫാത്തുകളോ കൊണ്ടാണ് മന്ത്രിക്കേണ്ടത്, അതല്ലാതെ മന്ത്രിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് മന്ത്രിക്കാം എന്നതിനുള്ള തെളിവ് എന്താണ്? ധാരാളം തെളിവുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിന് തെളിവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന് ഇറക്കുന്നു ഖുർആനിൽ എന്താണുള്ളത്? ഷിഫാഉ ഉണ്ട്, രോഗശമനമുണ്ട്. വറഹ്മത്തുൻ, കാരുണ്യമുണ്ട്. ആർക്കാണതുള്ളത്? ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുണ്ട്. നോക്കണേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് രോഗശമനമുണ്ട്, അവർക്ക് കാരുണ്യമുണ്ട്. ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഖുർആൻ കൊണ്ടുള്ള ഷിഫാ നമുക്ക് ഫലിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും ഇസ്ലാമിന് അനുയോജ്യമായ രൂപത്തിൽ കൂടെയാകണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. തിബ്ബുൻ നബവിയിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങളാകട്ടെ, അവിടുത്തെ ചികിത്സാ വിധികളാകട്ടെ, അവ ഫലിക്കണമെങ്കിൽ അവന്റെ ശരീരം തയ്യിബായിരിക്കണം, അവന്റെ ശരീരം വൃത്തിയുള്ളതായിരിക്കണം. അപ്പൊ അവൻ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ജീവിതം നയിക്കുന്നവനായിരിക്കണം, അവന്റെ വിശ്വാസം കൃത്യമായിരിക്കണം. അല്ലാത്തവർക്ക് ഫലിക്കില്ല എന്നല്ല, അല്ലാത്തവർക്ക് ഫലിച്ചേക്കാം, പക്ഷേ ഖുർആൻ കൊണ്ടുള്ള പരിപൂർണമായ ശമനം അത് മുഅ്മിനീങ്ങൾക്കാണ്. അതിന്റെ ശമനം കൂടുതൽ വർദ്ധിക്കുന്നത് നിന്റെ ഈമാനിന്റെ ശക്തി അനുസരിച്ചുകൊണ്ടാണ്. ഈ ആയത്തെ അതിനുള്ള തെളിവാണ്. അല്ലാഹു പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് നാം ഈ ഖുർആനിൽ ശിഫാ ഇറക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. മാത്രമല്ല, ഹദീസുകളിൽ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് മന്ത്രിച്ച സംഭവങ്ങൾ ധാരാളം കാണാം. അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദത്തുകൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തതായി കാണാം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം മന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ടുള്ള മന്ത്രങ്ങൾ ധാരാളമുണ്ട്. അതിൽ ചിലത് ഇൻഷാ അല്ലാ നമ്മൾ വഴിയെ റുഖയയുടെ രൂപങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ പറയും. ഇതല്ലാതെയുള്ള മന്ത്രങ്ങൾ പാടില്ല. അത് പണ്ഡിതന്മാർ വളരെ ശക്തമായി വിശദീകരിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ പേരല്ലാത്തത് കൊണ്ട്, മറ്റാരുടെയെങ്കിലും പേരുകൾ കൊണ്ട് മന്ത്രിക്കുക എന്നത് പലപ്പോഴും ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ശിർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ അവരുടെ അടുക്കൽ മന്ത്രിക്കാൻ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചിതമല്ലാത്ത പല പേരുകൾ അവർ പറയുന്നതായി കാണാം. തങ്ങന്മാരുടെയും സാഹറന്മാരുടെയും ഒക്കെ അരികിൽ ചെന്നാൽ ഒരു ബന്ധവുമില്ലാത്ത പേര്, അക്രാബ്, ബിക്ലാർ എന്നൊക്കെ കാണാം. ഒരു ബന്ധവുമില്ലാത്ത പേരുകൾ കാണാം. ഈ പേരുകൾ കൊണ്ട് വിളിച്ചുകൊണ്ട് അവർ ചികിത്സിക്കുന്നത് കാണാം. ചില ആളുകൾ ചികിത്സിക്കുമ്പോൾ അവർ നൂർ 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 എന്നറിയും. ഇങ്ങനെ പല ജാതി പേരുകൾ അവർ ഉപയോഗിക്കുന്നതായി കാണാം. വേറെ ചിലർ അവർ തരുന്ന ഏലസുകളിൽ, ഉറുക്കുകളിൽ കാണുന്ന നാല് വട്ടം മേലുണ്ടാവും ജിബ്രീല്, ബെൽറ്റ് ഭാഗത്ത് മീക്കായിൽ, എടുത്തു ഭാഗത്ത് ഇസ്രായിൽ, ഇങ്ങനെ ഓരോ മലക്കിന്റെ പേരുണ്ടാവും. അതിന്റെ ഇടയിലാകട്ടെ പല ജാതി കേട്ടാൽ മനസ്സിലാകാത്ത പേർഷ്യൻ പേരുകൾ പോലെ ചില പേരും ഉണ്ടാവും. ഇത്തരം പേരുകളിൽ പലതും ജിന്നുകളുടെയോ പിശാചിക്കളുടെയോ പേരാണ്, അല്ലെങ്കിൽ മലക്കുകളുടെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും പാടില്ല. അതല്ലെങ്കിൽ നബിമാരുടെ പേര് എഴുതി വെക്കുന്നതായി കാണാം. ഇത്തരം പേരുകൾ കൊണ്ടുള്ള മന്ത്രങ്ങൾ അനുവദനീയമല്ല, അത് ശിർക്കാണ്. അവരെ കൊണ്ട് രക്ഷ തേടുക എന്നത്, അവരോട് രക്ഷ തേടുക എന്നത് തനിച്ച ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ മന്ത്രിക്കുമ്പോൾ മുഖത്താറ്റായ വാക്കുകൾ, മുറിഞ്ഞു പോകുന്ന അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതായി കാണാം. ചില മന്ത്രം അടുത്ത് ഹു 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 എന്നറിയും, അതല്ലെങ്കിൽ കാണാം ഊ ഊ ഊ എന്നറിയും, അക്ഷരങ്ങൾ മാത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് യാതൊരു വാക്ക്, പൂർണ്ണമായ ഒരു വാക്കുണ്ടായിരിക്കുകയില്ല. അതല്ലെങ്കിൽ ചിലരുടെ മന്ത്രങ്ങൾ അവർ എഴുതി കൊടുക്കും, ചില അടയാളങ്ങൾ, ചില പിന്നെ രൂപത്തിലുള്ള ആരോ, ഒരു സ്ഥലത്തേക്ക് ഒരു വര, മറ്റൊരു സ്ഥലത്തേക്ക് വേറെ വര, കുറെ നക്ഷത്രം പോലെ വര, ഇങ്ങനെയുള്ള വരകളും ചിത്രങ്ങളും ഈ രൂപത്തിലുള്ള പേരുകൾ ഉപയോഗപ്പെടുത്തുക എന്നതുമെല്ലാം തനിച്ച ശിർക്കാണ്, അല്ലെങ്കിൽ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ നിന്ന് അവൻ പരിപൂർണമായും അകൽച്ച പാലിക്കേണ്ടതുണ്ട് എന്നത് സംശയമില്ല. കാരണം അത് അവന്റെ ദീനിനെ തകർത്ത് കളയുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഇക്കാലം ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, وعامه ما بايد الناس من العزائم والطلاسم والرقى التي لا تفقه بالعربيه فيها ما هو شرك بالجن. മിക്ക മന്ത്രവാദക്കാരുടെ അടുക്കലും കാണപ്പെടുന്ന മന്ത്രങ്ങൾ അതിൽ അറബിയല്ലാത്ത വാക്കുകളിൽ അതല്ലെങ്കിൽ അർത്ഥം മനസ്സിലാകാത്ത വാക്കുകളിൽ പറയപ്പെടുന്ന പലതും ജിന്നിനെ ഉൾക്കൊണ്ടുള്ള പ്രാർത്ഥനയും ശിർക്കുമാണ്. ولهذا نهى علماء المسلمين عن الرقى التي لا يفقه معناها. അതുകൊണ്ടാണ് അർത്ഥമറിയാത്ത വാക്കുകൾ കൊണ്ട് മന്ത്രിക്കാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങളിലെ പണ്ഡിതന്മാർ വിശദമാക്കിയത്. അദ്ദേഹം തന്നെ പറഞ്ഞു, وعامه ما يقوله اهل العزائم فيه شرك. മന്ത്രവാദക്കാർ മന്ത്രിക്കുന്ന ആളുകൾ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നവർ അവരുടെ അടുക്കൽ മിക്കവാറും ഉള്ള പ്രാർത്ഥനകളിൽ ബഹുഭൂരിപക്ഷത്തിലും ശിർക്ക് കലർന്നതായി കാണാൻ സാധിക്കും. وقد يقرؤون مع ذلك شيئا من القران ويظهرونه ويكتمون ما يقولونه من الشرك. ചില ആളുകൾ പറയും, ഞാൻ ഇന്ന തങ്ങളുടെ അടുക്കൽ പോയി, ആ തങ്ങള് അയാൾ ഖുർആനാണ് ഓതിയത്, അയാൾ ഓതിയത് റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ്, ഞാൻ പഠിച്ച റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനാന്നൊക്കെ പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടത് ചെവി കൊണ്ട് കേട്ടതാണ്, എന്നിട്ട് അതിന്റെ ഇടയിലൊന്നോ ഒന്നോ രണ്ടോ വാക്കിങ്ങനെ കേട്ടു. അപ്പൊ തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറയാൻ, ഇത്തരം ബലാലത്തിന്റെ ആളുകൾ അവരുടെ കൈകളിലുള്ള ബലാലത്തുകൾ മറച്ചുവെക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ കുറച്ചു നേരം ഓതും, റസൂലുള്ളയുടെ പ്രാർത്ഥനകൾ കുറച്ചു നേരം പറയും, എന്നിട്ട് പിന്നെ ഇത് അതിനിടെ കൂടെ കുത്തിവെക്കും. പലപ്പോഴും ദീനിൽ വിവരമില്ലാത്ത ആളുകളാണ് എങ്കിൽ അവർക്കിത് മനസ്സിലാവുന്നില്ല. ചില സാഹിറന്മാർ അവർ ഖുർആൻ തന്നെ ഓതും, വേറൊന്നും ഓതൂല, പക്ഷെ അവർ ഖുർആനിന് ഇടയിൽ വിശുദ്ധ ഖുർആനിലെ ഹർഫുകൾ തെറ്റിച്ച് കളയും. അങ്ങനെ ഷെയ്ത്താൻ അവർ തൃപ്തിപ്പെടുത്തും. കേൾക്കുമ്പോൾ സാധാരണക്കാരൻ പോയിരിക്കുമ്പോൾ ഓതിന് ഖുർആൻ തന്നെയാണ്, പക്ഷെ ഇവൻ ഖുർആൻ തെറ്റിക്കുന്നുണ്ടായിരിക്കും. ഖുർആൻ മര്യാദക്ക് ഒരു സാഹർ എന്തായാലും ഓതൂല. സാഹറന്മാരായ ആളുകൾ അതുകൊണ്ട് ഖുർആൻ ഓതുന്നുണ്ട് എന്ന് കണ്ട ഉടനെ പോയി ചാടി വീഴാൻ നിൽക്കരുത്. മുൻപ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണിക്കേണ്ട ശ്രദ്ധയും സൂക്ഷ്മതയും. അപ്പൊ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറയാൻ, ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ഒഴിവാക്കേണ്ടതാണ്. വഫിൽ ഇസ്തിഷ്ഫാഇ ബിമാ ശറഅഹുല്ലാഹു വറസൂലുഹു മാ യുഗ്നി അനി ശിർക്കി വഅഹ്ലിഹി. അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗങ്ങളിൽ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായതെല്ലാം ഉണ്ട്. ചില ആളുകൾ ഖുർആനിലും ഹദീസിലും റസൂലിന് പഠിപ്പിച്ചു കൊടുത്ത മന്ത്രത്തിന്റെ രീതികൾ പറഞ്ഞു കൊടുത്താൽ അവന് മതിയാവുന്നില്ല, അവൻ പുതിയ വഴികൾ തേടിപ്പോവുകയാണ്, പുതിയ മാർഗങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. മാത്രമല്ല ചിലപ്പോൾ അവന്റെ സംസാരം കേട്ടാൽ തോന്നും ഖുർആനൊന്നും ഓതിയാൽ അങ്ങനെ പെട്ടെന്ന് ഇളകൂല, അങ്ങനെ പെട്ടെന്ന് മാറൂല, നമ്മൾ ഈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് പോവില്ല എന്ന് പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആനിനേക്കാൾ വലിയ ശിഫാ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ചില ആളുകൾ, ചില സഹോദരങ്ങൾ ഇത്തരം ആളുകളുടെ മുന്നിൽ പോയിരുന്ന് ടെസ്റ്റ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിരിക്കും. അന്ന് വരെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ആ ഇരുത്തത്തോടു കൂടി അവന് പ്രശ്നമാവും. എത്രയോ ആളുകൾ അവന് ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട്, അവനെ മന്ത്രിച്ചോളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മന്ത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആളെ മുന്നിൽ പോയിരിക്കും, ഇയാൾ ഒരു തർപ്പിച്ചു നോക്കണം, കണ്ണുക്കന്നെ നോക്കണം, വേറെ എടുക്കും നോക്കാൻ പാടില്ല, നിന്റെ ഹൃദയം ഒരേ സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കണം, നീ കിടക്കണം, അനങ്ങാൻ പാടില്ല. ഈ ജാതി കാട്ടിക്കൂട്ടലുകൾ, ഈ ജാതി പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നവർ അവരുടെ അടുക്കൽ പോയിരിക്കേണ്ടതില്ല. വ്യക്തമായി അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ, അതല്ലെങ്കിൽ പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തന്ന മാർഗങ്ങൾ, ആ മാർഗങ്ങൾക്കപ്പുറത്തേക്ക് ഓരോരുത്തരും പുതുതായി ഉണ്ടാക്കുന്ന വഴികൾ, ആ വഴികളിലേക്ക് പോവുക എന്നത് അവന്റെ ദീൻ കൊണ്ടുള്ള കളിയാണ്. ഇങ്ങനെ ദീൻ കൊണ്ട് കളിക്കാൻ പാടില്ല. അപ്പൊ സഹോദരങ്ങളെ, ഒന്നാമത്തെ ഷർത്ത് അള്ളാന്റെ കലാം, അതല്ലെങ്കിൽ അവന്റെ അസ്മാഉകൾ, അവന്റെ സിഫാത്തുകൾ, ഇതാണ് റുഖയ്യക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതല്ലാത്തത് മന്ത്രത്തിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല. രണ്ടാമത്തെ നിബന്ധന അൻ തകൂന ബിൽ ലിസാനിൽ അറബി വമാ യുഅറഫു മഅനാ, അറബി ഭാഷയിലായിരിക്കണം, അതല്ലെങ്കിൽ അനറബി ഭാഷയിലാണെങ്കിൽ അർത്ഥമറിയുന്ന വാക്കുകളായിരിക്കണം. ഇത് കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ നിബന്ധന അറബി ഭാഷയിലായിരിക്കണം, അനറബി ഭാഷയിലാണ് മന്ത്രിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന് സുഖമായി കൊടുക്കണേ, മനുഷ്യരായി കൊടുക്കണേ റബ്ബേ നീ കാര്യങ്ങളൊക്കെ. അങ്ങനെ അനറബി ഭാഷയിലാണ് മന്ത്രിക്കുന്നത് എങ്കിൽ ആ മന്ത്രം അർത്ഥമറിയുന്ന വാക്കുകൾ ഉള്ളതായിരിക്കണം, കേൾക്കുന്നവനതിന്റെ അർത്ഥം മനസ്സിലാവണം. ഇമാം മാലിക് റഹിമഹുള്ളാഹു തആല അദ്ദേഹത്തെ പോലുള്ള ചില പണ്ഡിതന്മാർ അനറബി ഭാഷയിൽ മന്ത്രിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അറബി തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചിലർ അറബിയല്ലാത്ത ഭാഷയിൽ മന്ത്രിക്കാം, പക്ഷേ എന്ത് ചെയ്യണം, അത് അർത്ഥമറിയുന്ന രൂപത്തിലായിരിക്കണം, അർത്ഥമറിയാത്ത വാക്കുകളും മറ്റും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിശദീകരിച്ചതായി കാണാം. അൽ ഖത്താബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ജാഅൽ മൻഉ ഫീമാ കാന ബിഗൈരി ലിസാനിൽ അറബ്, അറബി ഭാഷയിലല്ലാത്ത മന്ത്രങ്ങൾ അവ വിലക്കപ്പെട്ടതാണ്. ഫഇന്നഹു റുബ്ബമാ കാന കുഫ്രാ, കാരണം അറബിയല്ലാത്ത ഭാഷയിൽ മന്ത്രിക്കുന്ന പല മന്ത്രങ്ങളും അത് ചിലപ്പോൾ കുഫ്റായേക്കാം. ഔ ഖൗലൻ യദ്ഖുലുഹു ശിർക്ക്, അതല്ലെങ്കിൽ ചിലപ്പോൾ അവയിൽ ശിർക്ക് കടന്നുകൂടുന്ന ചില വാക്കുകൾ ഉണ്ടായേക്കാം. അപ്പൊ മന്ത്രിക്കുന്നത് അറബിയിലായിരിക്കണം, അതല്ലെങ്കിൽ അനറബിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാകണം. ചില ആളുകളുടെ അരികിൽ ചെന്നാൽ പലപ്പോഴും അവർ ഉച്ചരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കൂല. ചില ആളുകൾ ചികിത്സാരൂപം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്ക പോലുള്ള, അത് എനിക്ക് കാലങ്ങളായി സിദ്ധിച്ച കുറെ വഴികളുണ്ട്, അത് പറഞ്ഞു തരാൻ പറ്റൂല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, മുജാഹിദാണ് തൗഹീദുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വരെ ഉണ്ട്. അവനോട് എങ്ങനെയാണ് നീ ചികിത്സിക്കുന്നത് ചോദിച്ചോ, പറഞ്ഞല്ല, അത് ഞാൻ കണ്ടെത്തിയ കുറച്ച് വഴികളുണ്ട്. ഇത്തരം മാർഗങ്ങൾ എന്നിട്ട് അവർ മന്ത്രിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകൾ വ്യക്തമല്ല, എന്താണ് അവർ പറയുന്നത് എന്ന് അവർ കേൾപ്പിച്ചല്ല. പലപ്പോഴും അർത്ഥമറിയാത്ത വാക്കുകൾ അവർ ഉപയോഗിക്കുന്നതായി കാണാം, അത് പാടില്ലാത്ത കാര്യമാണ്. അൽ ഖറാഫി റഹിമഹുല്ലാ അദ്ദേഹം മാലിക്കി പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു, വമിൻഹ, മന്ത്രങ്ങളിൽ പെട്ടതാണ്, മാ ഹുവ ഗൈറു മശ്റൂഉ, അനുവദിക്കപ്പെടാത്ത മന്ത്രങ്ങൾ, കറുഖൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മന്ത്രങ്ങൾ പോലെ, വറുഖൽ ഹിന്ദി, ഇന്ത്യയിലെ ചില മന്ത്രങ്ങൾ പോലെ, ഇന്ത്യയിലെ ചില മന്ത്രങ്ങൾ, ഇവിടുത്തെ പുരാണ ഉപനിഷത്തുകളിലും മറ്റൊക്കെ ഉള്ള വാക്കുകളും മറ്റും പലതും ശൈത്താനിയത്താണ് അതിൽ പലതും ഉള്ളത്. അത്തരം പിന്നെ വാക്കുകൾ, അത്തരം ശ്ലോകങ്ങൾ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ, അവ ഒരാൾ മന്ത്രത്തിലും ചികിത്സയിലും കലർത്താൻ പാടില്ല. ചില ആയുർവേദ ഡോക്ടർമാരെടുത്ത് പോയാൽ അങ്ങനെ ചില സമ്മതികൾ കാണാൻ പറ്റും. അവർ മരുന്ന് തരിക എന്നുള്ളതിനൊപ്പം ചിലപ്പോൾ കാണാം ചില കാര്യങ്ങൾ മന്ത്രിക്കുന്നത് കാണാം, അതിന് അവർക്ക് അനുവാദം കൊടുക്കരുത്. ചില കാര്യങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും, ചിലത് ഉച്ചരിക്കും, അത് പലപ്പോഴും അവരുടെ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും അതിൽ പലതും അവരുടെ ശിർക്കായ ജിന്നിനോടും ഷെയ്ത്താനോടുമുള്ള സഹായത്തേട്ടങ്ങളുമാണ്. അത്തരം രൂപത്തിലുള്ള ചികിത്സയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആയുർവേദമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ആയുർവേദം പറ്റിക്കൊള്ളുന്നില്ല. ചില ആൾക്കാർ ആയുർവേദമല്ലേ യോഗ എന്നിട്ടിരിക്കും, എന്താന്നിട്ട് യോഗ എന്നിട്ട് ചെയ്യുന്നത്, ആ നീ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യപ്രകാശം മേലുവരുന്ന രൂപത്തിൽ പോയി ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് കാലിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വെക്കണം, കൈ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് വിരലുകൾ ഇതാ, മറ്റു നിസ്കാരത്തിൽ നമ്മൾ അത്തഹിയാത്തിൽ കൈ വെക്കുന്ന പോലെ വട്ടത്തിലാക്കി പിടിച്ചിങ്ങനെ ഇരിക്കണം, എന്നിട്ട് നിന്റെ ഹൃദയം അത് ഒരേ ബിന്ദുവിലേക്ക് നീ ഇങ്ങനെ കേന്ദ്രീകരിക്കണം, വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നിനക്ക് ശരീരത്തെ ആരോഗ്യത്തിനൊക്കെ വലിയ നിസ്കാരം വരെ നിസ്കരിച്ച പ്രശ്നമൊക്കെ ഇല്ലാതാവും, ഒരു യോഗന്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവൻ ഇങ്ങനെ ഒരു ഒരു ഇരുട്ടത്തേക്ക് നീ നോക്കുന്നത് പോലെ കണ്ണടച്ചിരിക്കണം. ഇതിൽ പലതും ശൈത്താനിയറ്റാണ്, പലതും പിശാചിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള വഴികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇത്തരം മിക്ക കാര്യങ്ങളുടെയും പ്രധാന അഫ്ളലായ സമയതാണ്. യോഗയുടെ അഫ്ളലായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം റസൂൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിസ്കാരം വിലക്കപ്പെട്ട സമയം. റസൂലുള്ള ഷെയ്ത്താൻ അതിന്റെ കൊമ്പുകൾക്കിടയിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറഞ്ഞ ആ സന്ദർഭ സമയമാണ് സൂര്യൻ ഉദിക്കുന്ന സമയം അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയം. ആ സന്ദർഭത്തിലാണ് ഇവരുടെ പലരുടെയും ഇത്തരം ആചാരങ്ങൾ കാണുക. അപ്പൊ ഇത്തരം ആചാരങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ, അതിൽ നിന്നൊരു മുസ്ലിം പരിപൂർണമായും വിട്ടു നിൽക്കണം. അത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നുകൂടാൻ പാടില്ല. അത് അവൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, റുഖ്യ എന്നത് അത് ഒരിക്കലും സ്വയം ചികിത്സിച്ചു മാറ്റുന്നില്ല. അതല്ല രോഗം മാറ്റുന്നത്. രോഗം മാറ്റുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആ ഉറച്ച വിശ്വാസം മന്ത്രിക്കുന്ന ആൾക്കുണ്ടായിരിക്കണം. മന്ത്രിക്കാൻ അവിടെ പോയി ഇരുന്നൊടുക്കുന്ന ആൾക്ക് വേണം, എല്ലാവർക്കും വേണം. മന്ത്രം അതല്ല രോഗം മാറ്റുന്നത്, മറിച്ച് ആ മന്ത്രം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് രോഗം മാറ്റുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അസുഖമായി. റസൂലുള്ളാഹിയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ ചോദിച്ചു, ഇഷ്തകൈത, മുഹമ്മദ് നിനക്ക് രോഗമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ എനിക്ക് രോഗമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എങ്കിൽ ഞാനിതാ നിനക്ക് മന്ത്രിച്ചു തരാം. എന്നിട്ട് ജിബ്രീൽ റസൂലുള്ളാഹിക്ക് മന്ത്രിച്ചു കൊടുത്തു. നോക്കണം നിങ്ങൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മന്ത്രത്തിൽ പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈൻ യുസീക് വമിൻ കുല്ലി ഐനി ഹാസിദിൻ അല്ലാഹു യഷ്ഫീക്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ നിന്നെ മന്ത്രിക്കുന്നു, എല്ലാ കണ്ണീറിൽ നിന്നും നിനക്ക് അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ, എല്ലാ മോശം മനസ്സുകളിലെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നിന്റെ രോഗം ഭേദമാക്കട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ രോഗമായി കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും നല്ല ശരീരത്തിന്റെ ഉടമയാണ്, ഏറ്റവും പരിശുദ്ധമായ ശരീരത്തിന്റെ ഉടമക്കാണ് രോഗം വന്നിരിക്കുന്നത്. ചികിത്സിക്കുന്ന ഡോക്ടറാകട്ടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അദ്ദേഹമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത് ജിബ്രീലിനെയാണ്. അദ്ദേഹം മന്ത്രിച്ചതാകട്ടെ അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ്. പക്ഷേ ആ മന്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു യഷ്ഫീക്, അല്ലാഹു നിനക്ക് സുഖം നൽകട്ടെ. സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്, രോഗം മാറ്റി നൽകുന്നവൻ അല്ലാഹുവാണ്. നിന്റെ മന്ത്രത്തിന്റെ പവറല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളത് വിശദീകരിച്ചതായി കാണാം, ചില ആളുകൾ ചിലപ്പോൾ അവന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ രോഗം വന്നു, അപ്പൊ ചിലപ്പോൾ ഒരു സൂറത്തോതി ഒന്ന് മന്ത്രിച്ചു, ഉടനെ രോഗം മാറി. പിന്നെ അവൻ കാണുന്ന ആളുകളോടൊക്കെ ആ സൂറത്തന്നെ ഓതാൻ പറയും. ചിലപ്പോൾ ആ സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിലെ മനസ്സാന്നിധ്യവും അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന സമയത്തോട് യോജിച്ചു വന്നതും മറ്റു പല കാര്യങ്ങളും കാരണങ്ങളും കാരണത്താലായിരിക്കും അവന്റെ രോഗം മാറിയത്. അവൻ വിചാരിക്കും, ഞാൻ ഈ സൂറത്തോതിയത് കൊണ്ട് മാത്രമാണ്. ചിലപ്പോ എന്തെങ്കിലും ഒരു പ്രത്യേക ദിക്കറോ, ഒരു ഉദാഹരണത്തിനോ, ചില സമയത്ത് ഒരാൾ സുബ്ഹാൻ 33, അൽഹംദുൽ 33, അല്ലാഹു അക്ബർ 33 ഇത് ചൊല്ലിയതിന് ശേഷം പിന്നെ അവനിങ്ങനെ ഓർത്തൊരു പ്രാർത്ഥന ചൊല്ലി, അപ്പൊ അസുഖം മാറിപ്പോയി. പിന്നെ അവൻ കാണുന്ന ആൾക്ക് 33 സുബ്ഹാൻ 33, അൽഹംദുൽ 33, അല്ലാഹു അക്ബർ, അതിനുശേഷം പ്രാർത്ഥിച്ചാൽ എന്തായാലും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. ചിലപ്പോൾ അവന്റെ പ്രാർത്ഥന ആ സന്ദർഭത്തിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയത്തോട് യോജിച്ചിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവന്റെ മനസ്സ് മനസ്സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിച്ചതായിരിക്കാം. അതുകൊണ്ടാണല്ലോ കുബൂരികളിൽ ചിലർ പലപ്പോഴും ഉദ്ധരിക്കുന്ന കഥകൾ എന്താണ്? ഖബറിന്റെ അടുക്കൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ആ പ്രാർത്ഥനക്ക് ഉടനെ ഉത്തരം കിട്ടി. ചിലപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി അവന്റെ ഹൃദയം, ആ ഹൃദയത്തിലുള്ള പ്രാർത്ഥനയുടെ സാന്നിധ്യം കാരണത്താലായിരിക്കാം. അത് ഖബറിന്റെ അടുത്തായി പോയി എന്നുള്ളത് സാഹചര്യവശാൽ സംഭവിച്ചതായിരിക്കാം. അവൻ അത് നോക്കൂല, പിന്നോൻ എപ്പോഴാ ഖബറിന്റെ അടുത്ത് തന്നെ. അവൻ വിചാരിക്കും, ഈ ഖബറിലുള്ള ആളെ മെച്ചം കാരണത്താലാണ് എന്ന് വിചാരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ പല കാരണങ്ങളുണ്ട്. ഉത്തരം നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാരെ, ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, റുഖ്യ എന്നാൽ അതൊരു ഇബാദത്താണ്, അതുകൊണ്ട് നിനക്ക് ഫലം ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, നിനക്കത് ചെയ്യുന്നതിന് പുണ്യമുണ്ട്. നീ അത് ചെയ്തുകൊണ്ടിരിക്കുക റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ. അതിനപ്പുറത്തേക്ക് നീ മാറരുത്. ചില ആൾക്കാർ കുറെ മന്ത്രിച്ചു മാറ്റൊന്നും കാണുന്നില്ല, അപ്പൊ അവനത് അവസാനിപ്പിക്കും, ചിലപ്പോൾ ബിദഅത്തായ വഴികൾ കണ്ടെത്തും. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, ഈ പല ആളുകളും റുഖയുമായി ബന്ധപ്പെട്ട പല ആളുകളും, അവരിൽ പലർക്കും ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം. ചിലപ്പോൾ അവർ ചില ആയത്തുകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് കാണാം, വേറെ ആയത്തൊന്നും കാര്യമായി ശ്രദ്ധിക്കും. ഈ ആയത്ത് തന്നെ അതെന്താ കാരണം? ആ ആയത്തോദ്യപ്പോ ഏതോ ഒരു സമയത്ത് ശൈത്താനും നൽകി, പിന്നെ ഒരൈമത്ത് തന്നെ. അങ്ങനെ ഒരു കാര്യത്തിൽ പ്രത്യേകമായി കേന്ദ്രീകരിക്കാനോ പ്രത്യേകമായി അതിൽ തന്നെ മാറി നിൽക്കാനോ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വ്യക്തമായ തെളിവ് വേണം. വിശുദ്ധ ഖുർആൻ മുഴുവൻ ശിഫാ ആണ്. അതിൽ ചില ആയത്തുകൾ പ്രത്യേകമായി ഓതം, പക്ഷെ അതിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം രോഗം മാറ്റുന്നത് ആ ആയത്തുകളോ അതല്ലെങ്കിൽ നിന്റെ പാരായണ രീതിയോ ഒന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതാണ് മൂന്നാമത്തെ നിബന്ധന. ഒരാൾ മന്ത്രിക്കുന്ന സമയത്ത് ആ മന്ത്രം അതല്ല രോഗം മാറ്റുന്നത്, മറിച്ച് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന ബോധ്യം അവനും ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, അല്ലാ യഅതമിദ അലൈഹ ബൽ യഅതമിദു അലല്ലാഹി തആല. ഒരിക്കലും അവൻ മന്ത്രത്തെ അവലംബമാക്കരുത്, അവന്റെ അവലംബമായി അവൻ കാണേണ്ടത് അള്ളാഹുവിനെയാണ്. മന്ത്രം ഒരു മാർഗം മാത്രമാണ്, രോഗം മാറ്റിത്തരുന്നവൻ അള്ളാഹുവാണ്. അവൻ ഉദ്ദേശിച്ചാലേ അത് മാറുകയുള്ളൂ. നീ എന്തെല്ലാം പ്രവർത്തിച്ചാലും റബ്ബുമായുള്ള നിന്റെ ബന്ധം, അള്ളാഹുവിലുള്ള നിന്റെ തവക്കുൽ, അതിൽ നീ കുറവ് വരുത്താതിരിക്കുക. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അല്ലാ യകൂന റാഖി മിൻ അഹ്ലി സിഹ്റി വശഅവദ. മന്ത്രിക്കുന്ന ആളുകൾ അവർ സിഹർ ചെയ്യുന്നവരോ അതല്ലെങ്കിൽ ശിർക്കൻ മന്ത്രങ്ങൾ ചൊല്ലുന്നവരോ ആകാൻ പാടില്ല. മന്ത്രിക്കുന്ന ആൾക്കാർ അവർ ശിഹറിന്റെ ആളുകളോ അതല്ലെങ്കിൽ തെറ്റായ മന്ത്രത്തിന്റെ ശിർക്കൻ മന്ത്രങ്ങളുടെ ആളുകളോ ആകാൻ പാടില്ല. എങ്ങനെയാണ് ഒരാൾ തെറ്റായ മന്ത്രത്തിന്റെ ആളാണ് എന്ന് മനുഷ്യ പല അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു സാഹറിനെ തിരിച്ചറിയാൻ കുറെ അടയാളങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഓൻ അള്ളാഹിനെ പേടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നത് അവന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ അവന്റെ വിശ്വാസത്തിലായിരിക്കും, ചിലപ്പോൾ അവന്റെ ഇബാദത്തുകളിലായിരിക്കും, ചിലപ്പോൾ അവന്റെ സ്വഭാവത്തിലായിരിക്കും. വളരെ മോശപ്പെട്ട സ്വഭാവം, വളരെ മോശപ്പെട്ട വിശ്വാസം, വളരെ മോശപ്പെട്ട ഇബാദത്തുകൾ, വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ. അള്ളാഹുവിനെ പേടിക്കാതിരിക്കുക എന്നത് സാഹറന്മാരുടെ പൊതു സ്വഭാവമാണ്. അതുപോലെ പൊതുവെ സാഹറന്മാർ വൃത്തിയില്ലാത്തവരായിരിക്കും. അവരുടെ അടുക്കൽ ചെന്നാൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നാൽ തന്നെ മോശമായ മണം, വൃത്തിയില്ലാത്ത പരിസരങ്ങൾ, അവർ വൃത്തികേടുകൊണ്ട് പിശാചിലേക്ക് അടുപ്പം സിദ്ധിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഷെയ്ത്താൻ വൃത്തികേടുകളിലാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് വൃത്തികേടുകളിലൂടെ ഷെയ്ത്താനായിട്ട് അടുപ്പം ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നവരാണ് പിശാചിക്കൽ. അതുപോലെ സാഹിറിനെ തിരിച്ചറിയാനുള്ള വഴികളിൽ പെട്ടതാണ് സാഹിറായ ആളുകൾ. പൊതുവെ ചികിത്സക്ക് മുൻപോ അതല്ലെങ്കിൽ ഇടയിലോ ശേഷമോ ഒക്കെ ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ചോദിക്കും. ഉദാഹരണത്തിൽ ചികിത്സിക്കാൻ ചെന്നാൽ, എന്താ നിന്റെ ഉമ്മാന്റെ പേര്, എന്താ നിന്റെ പിന്നെ അളിയന്റെ പേര്, അതൊരു രോഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അവർ ചോദിക്കും. അത് പൊതുവെ സാഹറന്മാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകൾ, അവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ചില പ്രത്യേക രൂപങ്ങൾ, പ്രത്യേക രീതികൾ പറഞ്ഞു തരാൻ ഉള്ളത്. ഖുർആനിലോ ഹദീസിലോ യാതൊരു അടിസ്ഥാനവും കാണാത്ത പ്രത്യേകിച്ചൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരാൾ പറയും, നീ രാത്രി അമാവാസി രാത്രിയുടെ അന്ന് 12 മണിക്കൂടെ എത്തണം. ഒരു മിനിറ്റ് മുന്നേ ആവാൻ പാടില്ല, ഒരു മിനിറ്റ് ശേഷം ആവാൻ പാടില്ല, ആ ടൈമിലെത്തണം. അതല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള തൂവലുള്ള കോഴിയെ പിടിച്ചോണ്ടാ എത്ത ഒറ്റ കറുത്തതും പാടില്ല. അതല്ലെങ്കിൽ എലിയെ, പലജാതി നിയമങ്ങൾ ഇവർ ചിലത് പറയും, ചിലത് ഇവർ പലപ്പോഴും പണം തട്ടാൻ വേണ്ടി പറയും. ഇവർ പറയും, പിന്നെ ഒരാഴ്ചയായി ജനിച്ചിട്ട് ഒരാഴ്ചയായ എലിക്കുഞ്ഞ്, ആ എലിക്കുഞ്ഞ് അത് ഇതുവരെ പുറത്ത് ആകാശത്ത് സൂര്യവെളിച്ചം കാണാത്ത എലിനെ കിട്ടണം. അപ്പൊ ഈ കേൾക്കുന്ന ആൾ ഇത് എവിടുന്ന് കിട്ടാനങ്ങത്തെ എലിനെ പറയും, നിങ്ങൾ കിട്ടൂലെങ്കിൽ 1000 രൂപ എന്നാ മതി, അതെല്ലാം നമ്മൾ ഒപ്പിച്ചേരാ എന്ന് പറയും, പൈസ തട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ സാഹറന്മാർ അവരുടെ അടുക്കൽ ഇത്തരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവർ സാഹറന്മാരാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഇവർ സാഹറന്മാരായ ആളുകൾ അവർ ഷെയ്ത്താനുമായി ബന്ധമുണ്ട് എന്ന് പറയും. എനിക്ക് ജിന്നുകളുമായി ബന്ധമുണ്ട്. പഠിത്തൊരാൾ എന്നോട് പറഞ്ഞു, അയാൾ ബസ്സിൽ കയറിയപ്പോൾ അപ്പുറത്തുള്ളവരോട് പറയാൻ തന്നെ, എൻ്റെ ഒപ്പം ഇപ്പൊ രണ്ട് ജിന്നുണ്ട്, വീട്ടിൽ രണ്ടെണ്ണം വേറെ ഉണ്ട്, ഇപ്പൊ എന്നോടൊപ്പം രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ കേട്ട ആള് സുബ്ഹാനല്ലാഹ്, ഇരുന്ന് കുടുങ്ങിയാലോ. അങ്ങനെ ജിന്നുകളെ അയാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു, എന്റെ കയ്യിലൊരു ജിന്നുണ്ട് എന്ന് പറയും. ഇങ്ങനെ ജിന്നുകളുമായുള്ള അടുത്ത ബന്ധം, അത്തരം കാര്യങ്ങൾ സാഹറന്മാരിൽ പൊതുവെ കാണപ്പെടുന്നതാണ്. അപ്പൊ ഇത്തരം രൂപങ്ങളിലൂടെ സാഹറന്മാരെ വേർതിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ചികിത്സക്ക് പോകരുത്. അതുപോലെ തന്നെ സാന്ദർഭ്യം ഓർമ്മപ്പെടുത്തേണ്ട സഹോദരങ്ങളെ, സാഹറന്മാരെ തിരിച്ചറിയാനുള്ള വഴികളിൽ പെട്ടതാണ് മറഞ്ഞ കാര്യമെന്ന് നമുക്ക് തോന്നുന്ന ചിലത് അവർ പറഞ്ഞു തരും. ചെന്ന് കഴിഞ്ഞാൽ പറയും, ആ അങ്ങക്ക് ഇന്ന രോഗമുണ്ടല്ലേ. ഇത് അവനോട് ശൈത്താൻ അറിയിച്ചു കൊടുക്കുന്നതാണ്, പിശാച് അവന് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇന്ന രോഗം നിനക്കുണ്ടല്ലേ. അതല്ലെങ്കിൽ പറയും, ഇതാ നിന്റെ ഇന്ന ആൾക്ക് പ്രശ്നമുണ്ട്, ഇന്ന ഇവിടെ പ്രശ്നമുണ്ട്. അന്ന് ഞങ്ങൾ മുന്നേ ഒരു ജിന്നുമായി സംസാരിക്കുമ്പോൾ ഇതിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവനു ജിന്ന് കൺസൾട്ടിങ്ങിനായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഇത്തരം സംസാരങ്ങൾ സാഹറന്മാരിൽ നിന്ന്, മന്ത്രവാദികളിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളാണ്. അത്തരം ആളുകളെ ഉപേക്ഷിക്കുകയും അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. ഇതിൽ പറഞ്ഞ രൂപങ്ങളോ അതല്ലെങ്കിൽ ഇതിൽ നിന്ന് അവ്യക്തമായ കാര്യങ്ങളിലേക്ക് സഹോദരങ്ങളെ നമ്മൾ പരമാവധി വിട്ടു നിൽക്കണം. റസൂലുള്ള പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, തനിക്ക് ഉപകാരമില്ലാത്ത, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഒരാളുടെ നല്ല ഇസ്ലാമിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. വേണ്ടാത്തതിലേക്ക് പോവാതിരിക്കാനുള്ളത്. അപ്പൊ ഇത്തരം വഴികൾ, അതുപോലെ ഈ പറഞ്ഞ സിഹറിന്റെ മാർഗങ്ങളോട് ബന്ധം കാണിക്കുന്ന അതിൽപ്പെട്ടതാണ് ഇപ്പൊ ഈ ആധുനികർ പുതിയ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ്, പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. ചികിത്സിക്കുന്നവൻ പറയാണ്, നിങ്ങൾക്ക് അതിപ്പോ പുതിയ രൂപത്തിൽ, അതായത് ഇംഗ്ലീഷൊക്കെ കലർത്തി കുറച്ചൊരു ആധുനിക രൂപത്തിലുള്ള സിഹർ വന്നു കഴിഞ്ഞാൽ പറയും, നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, എന്റെ അടുത്ത് ഇത്ര ഇത്ര പോസിറ്റീവ് എനർജി ഉണ്ട്. അത് കണ്ടെത്താൻ വഴികളുണ്ട്. നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ പ്രകാശത്തിന്റെ ധാരകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇരുട്ട് നിങ്ങളടുത്ത് മാറ്റി, നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തിരിച്ചു തരും. തനിച്ച മജൂസിയത്തിന്റെ അഖീദയാണിത്. പ്രകാശമാണ് നന്മകളെ പടക്കുന്നത്, ഇരുട്ടാണ് തിന്മകളെ പടച്ചത് എന്ന മജൂസി അഖീദയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഇത്തരം അന്ധവിശ്വാസങ്ങൾ, അർത്ഥമില്ലാത്ത വിശ്വാസങ്ങൾ പല കോലത്തിലും പല രൂപത്തിലും പ്രചരിപ്പിക്കുന്ന ആളുകളെ കാണാം. അത്തരം വഴികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതാണ് അഞ്ചാമത്തെ നിബന്ധന. അല്ലാ യകൂന റാഖി മിൻ അഹ്ലി സിഹ്റി വശഅവദ, സിഹറിന്റെയോ ശഅവദത്തിന്റെയോ ആളുകളുടെ അടുക്കൽ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അത അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജോൽസന്റെ അരികിൽ, ഒരു മരണക്കാരന്റെ അരികിൽ ചെല്ലുകയും അവന്റെ അടുക്കൽ പോയി അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. ഇസ്ലാമികമായി ഒരു റുഖ്യ അനുവദിക്കപ്പെടാൻ അഞ്ച് നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. ചില പണ്ഡിതന്മാർ മറ്റു ചില നിബന്ധനകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മാത്രം പറയട്ടെ. അവർ പറഞ്ഞു, അല്ലാ തകൂന റുഖ്യ മുഹറമ ഔ ബിദ്ഇയ, അവൻ ചെയ്യുന്ന മന്ത്രം ഹറാമായ രൂപത്തിലുള്ള മന്ത്രമാകാൻ പാടില്ല, അതല്ലെങ്കിൽ ബിദഅത്തായ മന്ത്രമാകാൻ പാടില്ല. ഹറാമായ മന്ത്രങ്ങൾ അതല്ലെങ്കിൽ ഹറാമുകൾ കടന്നു വരുന്ന മന്ത്രങ്ങൾ പല രൂപത്തിലുണ്ട്. അതിൽപ്പെട്ടതാണ് സ്ത്രീകളുമായി ഒറ്റക്കായി മന്ത്രിക്കുക എന്നത്. അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീക്ക് ഒറ്റക്കായി ഒരു റൂമിൽ അവർ രണ്ടുപേർ മാത്രമാകുന്ന രൂപത്തിൽ മന്ത്രിക്കുക എന്നത് തനിച്ച് വൃത്തികേടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ഒറ്റക്കായാൽ മൂന്നാമതായി അവിടെ പിശാചു ഉണ്ടാകാതിരിക്കുകയില്ല. ഏത് ഷെയ്ത്താനെയാണ് അവൻ ഒഴിപ്പിക്കാനിരിക്കുന്നത് ഒരു സ്ത്രീയുമായി ഒറ്റക്കായിക്കൊണ്ട്? അത് നിഷിദ്ധമായ കാര്യമാണ്. എത്രയോ മോശമായ കാര്യങ്ങൾ അതിലൂടെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ മഹർമമായ മന്ത്രങ്ങളിൽ പെട്ടതാണ് സ്ത്രീയെ അവളുടെ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ പുരുഷന്മാർ അടുത്തുണ്ടായിരിക്കെ തന്നെ മന്ത്രിച്ചു കൊടുക്കുന്നത്. പെണ്ണ് മുഖം മറച്ചിട്ടില്ല, അതല്ലെങ്കിൽ തല മറച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഇടുങ്ങിയ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇളകിയാൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. അത്തരം അവസ്ഥയിൽ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുന്നത് പാടില്ല. കാരണം അതെല്ലാം ഹറാമിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നിഷിദ്ധമായ മന്ത്രങ്ങളിൽ പെട്ടതാണ് മന്ത്രിക്കുന്ന ആളിൽ മന്ത്രിക്കപ്പെടുന്ന ആളുകളുടെ ഈ മന്ത്രം കാണുന്നതിനു വേണ്ടി ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് ആളുകളെ സാക്ഷി നിർത്തി ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക എന്നത്. എന്നിട്ട് അയാൾ ഇളകുന്നതും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും മറ്റും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുന്ന മന്ത്രങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കേണ്ടവനാണ്, അത് പുറത്തു കാണിക്കേണ്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്, ആരെങ്കിലും ഒരു മുസ്ലിമിനെ അവന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും. ചില ആളുകൾ ചിലപ്പോൾ പറയും, കൗതുകത്തിന് കാണാൻ വേണ്ടി. എന്താണ് സഹോദര നീ വിചാരിക്കുന്നത്? എന്താണ് അവിടെ കാണാനുള്ളത്? അള്ളാഹും ഇതാണ്. എന്താണ് ഇന്ന് പലപ്പോഴും മന്ത്രം എന്നത് ഒരു കൗതുക വിഷയമായി മാറിയിട്ടുണ്ട്. ഇത് ദീനിലൊരു കാര്യമാണ്, ഇത് കളിക്കാനും തമാശക്കുള്ള കാര്യമല്ല. നിനക്കാർക്കെങ്കിലും മന്ത്രിച്ചു കൊടുക്കണമെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുക, ആരെയെങ്കിലും സഹായത്തിന് വേണമെങ്കിൽ ഒരാളെ കൂട്ടിക്കൊള്ളുക, ജനങ്ങളെ വിളിച്ചുകൂട്ടി ആളുകളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഇളകിക്കഴിഞ്ഞ് ഇങ്ങനെ സംഭവിക്കും. എന്നിട്ട് ഇയാൾ മറ്റാൾക്ക് എന്തെങ്കിലും ഇളക്കമോ പ്രയാസമോ ഉണ്ടായാൽ അവൻ ഇറക്കാതെ ഇങ്ങനെ വെക്കും, വേറെയുള്ളവർ നല്ലപോലെ കാണാൻ വേണ്ടി. ഇതൊന്നും അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ല. അതല്ലെങ്കിൽ ഷെയ്ത്താൻ അവൻ ഇളകിക്കഴിഞ്ഞാൽ അവനുമായി സംസാരം അധികരിപ്പിക്കുക, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ആ പിശാചിന് അയാളുടെ ശരീരത്തിൽ കുറച്ചു നേരം ബാക്കി നിർത്താൻ നിനക്കാരാണ് അനുവാദം നൽകിയത്? എന്നിട്ട് കുറെ വിഷയം ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. ആ അവിടെ എന്താ സംഭവിച്ചു, ഇവിടെ എന്താ സംഭവിച്ചു, ഇങ്ങനെ എന്താ സംഭവിച്ചു, ഇയാൾക്ക് എന്താ ഉള്ളത്, എവിടുന്നാ കയറിയത്? നീ ഇതൊന്നും ചോദിക്കേണ്ടതില്ല. എന്തിനാണ് നീ ഇതൊക്കെ ചോദിക്കുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു നിമിഷം കൂടുതൽ നേരത്തേക്ക് ബുദ്ധിമുട്ടിൽ നിർത്തുക എന്നത് നിനക്ക് എങ്ങനെയാണ് അനുവദിക്കപ്പെടുക? ആരാണ് നിനക്കത് അനുവദിച്ചു തന്നത്? ഇത് ഇത്തരം പല കാര്യങ്ങളും ഹറാമുകളിൽ പെടുന്നതാണ്. അതുപോലെ സഹോദരങ്ങൾ, ഇക്കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് റുഖിയ ചെയ്യുന്നയാൾ ഇത് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യവും വീഡിയോ ക്യാമറയിൽ പകർത്തുക എന്നുള്ളത്. എന്തിനാണ് പകർത്തി വെക്കുന്നത്? അവരോട് ചോദിച്ചാൽ അവർ ന്യായം പറയും, നാളെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടിനി ആൾക്കാർക്ക് റുഖിയ ചെയ്ത് കൊടുക്കണ്ട. മനുഷ്യന്മാർക്കെതിരെ എന്തൊക്കെ ആരോപണം വരും, നമ്മളുമായിട്ട് എത്ര സംസാരങ്ങൾ ഉണ്ടാവും, നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോപിച്ചോട്ടെ ഇയാൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതിനു വേണ്ടി ഞാൻ എപ്പോ നോക്കിയാലും ക്യാമറ എടുത്തടക്കാൻ പറ്റുമോ? ആരോപണം അയാൾ കളവായിട്ടാണ് പറയുന്നതെങ്കിൽ അത് അയാളും അള്ളാഹുമാകട്ടെ. എങ്ങനെയാണ് മറ്റൊരു മുസ്ലിമിന്റെ അയാൾ അവന്റെ അഭിമാനം വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ നീ സൂക്ഷിക്കുക? പല ആളുകളുടെ അടുത്തുണ്ട്. എന്തിനധികം ചില ആളുകൾ ഇത്തരം വീഡിയോയിലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും എന്നിട്ട് പിന്നീട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇത് അനുവദിക്കപ്പെടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം മുഹറമാത്തുകൾ, നിഷിദ്ധമായ വഴികളിലേക്ക് പോകുന്നവർ അവൻ അവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നത് പേടിച്ചുകൊള്ളുക. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുപോലെ തന്നെ ബിദഅത്തായ വഴികൾ ഉപയോഗപ്പെടുത്തുന്ന ചികിത്സകൾ അതിലേക്ക് പോകാൻ പാടില്ല. ബിദഅത്തായ വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനവും കാണാത്ത ചികിത്സാ രീതികൾ. ഒരിക്കൽ ഒരാൾ പറഞ്ഞതാണ്, അയാൾ ഇങ്ങനെ ഒരു വെറ്റില എടുക്കും, അതിലേക്ക് ഇങ്ങനെ ആയത്തുൽ ഖുർസി ഓതും, മന്ത്രം കേൾക്കാൻ വന്നിരിക്കുന്ന ആളെ മുഖത്തേക്ക് നിങ്ങൾ പിടിക്കും. അപ്പൊ അയാളെ മുഖം ചുളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സിഹറുണ്ട്, ചുളിഞ്ഞിട്ടില്ലെങ്കിൽ സിഹറില്ല. എന്തായിരുന്നു തെളിവ്? ആരാണ് ഇത് പറഞ്ഞു തന്നത്? ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? അപ്പൊ പറ തജ്രിബത്തൻ, അവന്റെ അനുഭവമാണ്, അവൻ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഉണ്ടാവണമെങ്കിൽ നീ ആദ്യത് ചെയ്യണമല്ലോ. ആദ്യത് ചെയ്യുന്ന സമയത്ത് നിനക്ക് എന്ത് അനുഭവം ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ഒരു തവണ പിന്നെ ഇത് ഓതിയിട്ട് ചെയ്തു നോക്കണമല്ലോ. അന്ന് നിനക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായിരുന്നത്? ആളുകളുടെ മേൽ ഇങ്ങനെ പലതും ടെസ്റ്റ് ചെയ്ത് നോക്ക, പല ജാതി കോലങ്ങളിൽ ആളുകളെ ഇരിക്ക. ചിലത് കാണാ ശവാസനം പോലെ ഇങ്ങനെ കെടുത്തും, അനങ്ങാൻ പാടില്ല, ഇളകാൻ പാടില്ല, ഹൃദയം അത് ഒരേ ബിന്ദുവിലേക്ക് കേന്ദ്ര, ഇതൊക്കെ പലതും ഈ പറഞ്ഞ സാഹറന്മാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. റുഖിയ ശർഇയയാണ് ഞാൻ നടത്തുന്നത് എന്ന് പറഞ്ഞ ചില ആളുകൾ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഓരോന്നിങ്ങനെ ഇടക്ക് പറയും. ആ ജിന്ന് അങ്ങനെയാണ്, ഈ ജിന്ന് ഇങ്ങനെയാണ്, അപ്പൊ ഇത് എവിടുന്നാണ് നിനക്ക് കിട്ടിയത്? ചോദിച്ചു ചോദിച്ച് ചെന്ന് നോക്കിയപ്പോൾ ചിലത് കിട്ടിയിട്ടുള്ളത് ജ്യോത്സ്യന്മാരുടെ നിന്നാണ്, ചിലത് അമ്പലത്തിലെ പൂജാരിമാരുടെ അടുക്കൽ നിന്നാണ്. എന്നിട്ട് അതിന് പേര് റുഖിയ ശർഇയ. റുഖിയ ശർഇയ എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും നിങ്ങൾ പഠിക്കുന്ന റുഖിയയാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു കാട്ടിക്കൂട്ടലും റുഖിയ ശർഇയയിൽ പെടുന്നതല്ല. പണ്ഡിതന്മാർക്കോ സലഫുകൾക്കോ ആർക്കും പരിചിതമല്ലാത്ത പുത്തൻ മാർഗങ്ങൾ കൊണ്ടുവരികയും ഇതാണ് ഇസ്ലാമിലെ മന്ത്രമെന്ന് പറയുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ ദീനിനോട് കടുത്ത അപരാധമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിദഅത്തായ റുഖിയയിൽപ്പെട്ടതാണ് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുക, ഈ സ്ഥലത്ത് വെച്ച് മന്ത്രിച്ചാൽ. അതല്ലെങ്കിൽ ബിദഅത്തായ റുഖിയയിൽപ്പെട്ടതാണ് ഇന്നയാൾ അയാളുടെ അരികിൽ അരികിൽ മന്ത്രിച്ചാൽ. ഇതുപോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. മന്ത്രിക്കുന്നയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് ഒരാൾ വിചാരിക്കാൻ പാടില്ല. മന്ത്രിക്കുന്നവനും വിചാരിക്കാൻ പാടില്ല, മന്ത്രിക്കാനവിടെ പോയിരിക്കുന്നവനും വിചാരിക്കാൻ പാടില്ല. പിന്നെ എന്താണ് ഈ തങ്ങന്മാരുടെ അടുക്കൽ പോകുന്ന സുന്നികളും ഖുറാഫികളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം? ചില ആൾക്കാർ അവനാ മന്ത്രിച്ചു നോക്കും, വേറെ വാപ്പ മന്ത്രിച്ചു കൊടുത്തു പോയി മാറ്റില്ല, ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അവന്റെ അടുക്കൽ പോയാൽ പ്രശ്നം മാറും. ഇങ്ങനെ ഓരോ ആളുകൾ അവരിങ്ങനെ ഇതിന്റെ പേരിൽ അറിയപ്പെടാനും അവരുടെ അടുക്കൽ പോയാൽ ഉടനെ മാറുമെന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അല്ലാ യകൂന ബിൽ മർഖീ ഇൽതിഫാതൻ ഇലൽ റാഖീ, മന്ത്രിക്കുന്നവനിലേക്ക് അയാളുടെ ശ്രേഷ്ഠത വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് മന്ത്രിക്കുന്നയാളെ ഒരു പ്രത്യേകക്കാരനായി കാണുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല സഹോദരങ്ങളെ, ഇത്തരം മന്ത്രവാദത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പല ആളുകളും ഒരു ചെറിയ സംസാരിച്ചാൽ കാണാ, ചിലപ്പോ അവരോട് ഇങ്ങനെ ഇതാ ഇന്ന ഒരാൾക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ പ്രശ്നങ്ങളാണ്, ഞാനിത് ചികിത്സിക്കൂല, വലിയ ഇഫ്രീത്ത് അങ്ങനത്തെ വലിയ വലിയ കേസ് ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാൽ മതി. ചില ആളുകൾ ഇത് ഞാൻ കണ്ടതല്ല, കണ്ട ആളുകൾ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്ന വിശ്വസ്തരായ ആളുകൾ പറഞ്ഞു തന്ന കഥകളാണിത്. ചില ആളുകൾ മന്ത്രിക്കാൻ ഇങ്ങിരിക്കും, എന്നിട്ട് അവൻ പറയും, ഞാൻ ഇന്നയാളാണ്, ഇറങ്ങി പോയിക്കൊള്ളണം, നീ എന്നെ പറ്റി ചോദിച്ചാ മതി ആരാണോന്ന്. ഇത്തരം പിഴച്ച രൂപങ്ങൾ, ഇത്തരം അടിസ്ഥാനമില്ലാത്ത വഴികൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റുഖിയ എന്നാൽ അതിന് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട വഴികളുണ്ട്, അതിൽ അംഗീകരിക്കപ്പെട്ട മാർഗങ്ങളുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന, അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന മാർഗത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. ഇത്തരം വഴികൾ കൊണ്ടുവരുന്നവരോട് നമുക്ക് ചോദിക്കാം, അള്ളാഹു റസൂലും പഠിപ്പിച്ചു തന്ന വഴിയാണോ നല്ലത്? അതല്ല നീ പുതുതായി കണ്ടെത്തിയ വഴിയാണോ നല്ലത്? റസൂലുള്ളാന്റെ വഴിയേക്കാൾ നല്ലത് ഇതാണ് എന്ന് അവൻ പറയുന്നുണ്ട് എങ്കിലവൻ കള്ളനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം അത് മതിയാവില്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ എങ്കിലും അവൻ കള്ളനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ റസൂലുള്ളാന്റെ സുന്നത്തിൽ നമുക്ക് ഊന്നിയിട്ടുണ്ട്, അതിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. മാത്രമല്ല ചില ആളുകൾ ചില പണ്ഡിതന്മാർ ചില വാക്കുകൾ എടുത്തുകൊണ്ടുവരും, അവരിങ്ങനെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരൊക്കെ പറഞ്ഞാലും ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാനങ്ങൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്ന നാട് ശിർക്കും ഖുറാഫാത്തുകളും നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ശിർക്കിലേക്കും ബിദഅത്തിലേക്കും പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു വിഷയം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അവരെ ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും എത്തിക്കുന്നതിന് നമ്മുടെ സംസാരം കാരണമാവരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശിർക്കിൽ നിന്നും അതിന്റെ വഴികളിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.